2024 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. എഡിറ്റോറിയൽ 1. പൊളിഞ്ഞുപോയ സംവരണ അട്ടിമറി. നയങ്ങൾ രൂപീകരിക്കുന്നത് സർക്കാരാണ്, എന്നാൽ നടപ്പാക്കുന്നത് ബ്യൂറോക്രസിയും. സ്വാതന്ത്ര്യം ലഭിച്ച് മുക്കാൽ ആണ്ടു കഴിഞ്ഞിട്ടും പാവപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രൂപം നൽകിയ പല നയങ്ങളുടെയും ഭാഗമായ പദ്ധതികൾ വേണ്ട വിധത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്നു മാത്രമല്ല, അത് ഭരണകർത്താക്കൾ ഉദ്ദേശിച്ച രീതിയിൽ പാവപ്പെട്ടവർക്ക് ഗുണകരമായിട്ടുമില്ല. ഇതിനു പ്രധാന കാരണം ബ്യൂറോക്രസിയുടെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിലുള്ള പ്രവർത്തനമാണ്. പിന്നാക്ക സമുദായത്തിലുള്ളവർ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മറ്റും ആയിട്ടുണ്ടെങ്കിലും ബ്യൂറോക്രസിയുടെ ഉന്നതങ്ങളിൽ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ളവർ വളരെ കുറവാണ്. രാജാവ് കനിഞ്ഞാലും മന്ത്രി കനിയില്ല എന്നൊരു അവസ്ഥ കാലാകാലങ്ങളായി കേന്ദ്ര സംസ്ഥാന ഭരണതലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്നതാണ് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഉന്നത തസ്തികയിലേക്ക് നിയമനത്തിന് നടന്ന ലാറ്ററൽ എൻട്രി നീക്കം. രാജ്യത്തെ ബ്യൂറോക്രസിയുടെ തലപ്പത്ത് എത്തുന്ന സിവിൽ സർവീസുകാരെ ഉൾപ്പെടെ നിയമിക്കുന്ന UPSC ഈ അട്ടിമറിക്ക് ശ്രമിച്ചതെന്നത് കാലാകാലങ്ങളിൽ നടന്ന സംവരണ അട്ടിമറിയെക്കുറിച്ച് അറിയാവുന്നവരിൽ യാതൊരു ഞെട്ടലും ഉണ്ടാക്കില്ല. സവർണ ഉദ്യോഗസ്ഥർക്ക് പ്രാമുഖ്യമുള്ള യൂണിവേഴ്സിറ്റികളിലായാലും ബോർഡുകളിലായാലും ഇത്തരം സംവരണ അട്ടിമറികൾ പതിവായി നടന്നുവരുന്നതാണ്. പിന്നാക്ക സമുദായങ്ങളും മാധ്യമങ്ങളും മറ്റും ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കാനും തിരുത്താതിരിക്കാനുമാണ് പലപ്പോഴും ബന്ധപ്പെട്ടവർ ശ്രമിക്കുക. കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് പലപ്പോഴും ഇത്തരം അട്ടിമറികൾ തിരുത്തപ്പെടാൻ ഇടയാക്കുക. UPSC നടത്തിയ സംവരണ വിരുദ്ധ അട്ടിമറി ഇത്തവണ തിരുത്തപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്നാണ്. 45 തസ്തികകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരസ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് UPSC പിൻവലിക്കുകയുണ്ടായി. NDA സഖ്യകക്ഷിയായ JDUവും LJPയും ഇതിനെ പരസ്യമായി എതിർത്ത് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചപ്പോൾ ദളിത് OBC വിഭാഗക്കാർക്കെതിരെയുള്ള നീക്കമാണെന്നാണ് രാഹുൽഗാന്ധി ആരോപിച്ചത്. തുടർന്ന് പരസ്യം പിൻവലിക്കാൻ UPSC ചെയർമാന് നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിക്കുകയും ചെയ്തു. 24 മന്ത്രാലയങ്ങളിലെ 10 ജോയിന്റ് സെക്രട്ടറിമാരെയും ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി തസ്തികയിലെ 35 ഒഴിവുകളിലേക്കുൾപ്പെടെ 45 തസ്തികകളിലേക്കാണ് UPSC അപേക്ഷ ക്ഷണിച്ചത്. ഈ 45 ഒഴിവുകളും ഒറ്റ ഗ്രൂപ്പായി കണക്കാക്കിയാൽ സംവരണം നൽകേണ്ടിവരും. ഇതൊഴിവാക്കാൻ ഓരോ മന്ത്രാലയത്തിന്റെയും ഒഴിവിന് പ്രത്യേകം പരസ്യമാണ് നൽകിയത്. അപ്പോൾ സംവരണത്തിലൂടെ ആർക്കും നിയമനം നൽകേണ്ടിവരില്ല. ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്താലും നിലനിൽക്കില്ല, കാരണം പ്രത്യക്ഷത്തിൽ സംവരണം അട്ടിമറിച്ചതായി കാണാനാകില്ല. ആഭ്യന്തരം, ധനകാര്യം, IT, സ്റ്റീൽ വകുപ്പുകളിലേക്കാണ് ജോയിന്റ് സെക്രട്ടറിമാരെ നിയമിക്കാൻ നീക്കം നടന്നത്. ഈ സ്ഥാനങ്ങളിൽ ഒരൊറ്റ ദളിത് OBC സമുദായക്കാരൻ വരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് UPSC ലാറ്ററൽ എൻട്രി നിയമന നീക്കം നടത്തിയത്. 2005 UPA സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ് ലാറ്ററൽ എൻട്രിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയത്. അതാണ് പൊടിതട്ടിയെടുത്ത് UPSCയിലെ തമ്പുരാക്കന്മാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. സർക്കാരിനു പുറത്തുള്ള മികവുറ്റവരെ കണ്ടെത്തി നിയമനം നടത്താനാണ് ലാറ്ററൽ എൻട്രി സമ്പ്രദായം ആവിഷ്കരിച്ചത്. അത് നടപ്പാക്കുമ്പോൾ അത്തരം നിയമനങ്ങളിലും സാമൂഹ്യനീതിയുടെ തത്വങ്ങൾ പാലിക്കപ്പെടണം. പഴയ കാലം മാറി, മിടുക്കന്മാർ ഇപ്പോൾ എല്ലാ സമുദായങ്ങളിലുമുണ്ട്. ഉന്നത ജാതരിൽ മാത്രമേ മിടുക്കും വൈഭവവും ഉള്ളവർ ഉണ്ടാകൂ എന്ന യഥാസ്ഥിതിക ധാരണ ബ്യൂറോക്രസിയുടെ തലപ്പത്തുള്ളവർ പുലർത്തുന്നത് സംവരണം മാത്രമല്ല, രാജ്യത്തെ പാവപ്പെട്ട യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കാനുള്ള പല പദ്ധതികളും അട്ടിമറിക്കപ്പെടാൻ ഇടയാകും.